ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ മടങ്ങിയെത്തി. ലോകവേദിയിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനായെന്ന് പ്രധാനമന്ത്രി. കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം 9 കോടിയിലധികം കർഷകർക്ക് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച 20,000 കോടിയോളം രൂപ കൈമാറും. റഷ്യ യുക്രൈൻ സംഘർഷ സാഹചര്യത്തിൽ സമാധാന പ്രക്രിയയ്ക്ക് അടിത്തറപാകാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് സ്വിറ്റ്സർലാന്റിൽ തുടക്കം. തിരുവനന്തപുരത്ത് നടന്ന 4ാം ലോക കേരളസഭ സമാപിച്ചു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് വീരമൃത്യു. 8 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ കാനഡ മത്സരം അല്പസമയത്തിനകം. യൂറോകപ്പ് ഫുട്ബോളിൽ ഹംഗറി സ്വിറ്റ്സർലാന്റ് മത്സരം പുരോഗമിക്കുന്നു. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി. ഇറ്റലിയിൽ നടന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിക്കിടെ വിവിധ വിഷയങ്ങളിൽ ലോക നേതാക്കളുമായി ചർച്ച നടത്തിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള സാമൂഹ്യ വികസനത്തിന് സംയുക്തമായി പരിശ്രമിക്കണമെന്നും ഭാവി തലമുറയ്ക്കായി മികവുറ്റ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ രാഷ്ട്രങ്ങൾ പങ്കാളികളാകണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമത്തിൽ അധിഷ്ഠിതമായ സ്വതന്ത്ര ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള പ്രതിബദ്ധത ഉറപ്പു നൽകി G7 രാജ്യങ്ങൾ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, സാമ്പത്തിക ഇടനാഴി പോലുള്ള നിർദ്ദിഷ്ട അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കും G7 രാജ്യങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഇറ്റലിയിൽ നടന്ന വാർഷിക ഉച്ചകോടിയുടെ അവസാന ദിനം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയ്ക്ക് കീഴിൽ 9 കോടിയിലധികം കർഷകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച 20,000 കോടിയോളം രൂപ കൈമാറും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ന്യൂഡൽഹിയിൽ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 11 കോടി കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 3 ലക്ഷം കോടി രൂപ കൈമാറിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന പ്രക്രിയയ്ക്ക് അടിത്തറപാകാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് സ്വിറ്റ്സർലാന്റിൽ തുടക്കമാകും. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാർ, സ്വതന്ത്ര പ്രതിനിധികൾ, അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതി, റഷ്യൻ അധിനിവേശത്തിലുള്ള സപ്പോരിഷ്യ ആണവ നിലയത്തിന്റെ സുരക്ഷ, തടവുകാരുടെ കൈമാറ്റം എന്നിവ ഉൾപ്പെടെയുള്ള മാനുഷിക പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര സമാധാന സമ്മേളനം ചർച്ച ചെയ്യും. ലൂസിയൻ തടാകത്തിലെ ബെർഗൻ സ്റ്റോക്ക് റിസോർട്ടിൽ യുക്രൈൻ നേതൃത്വത്തിലാണ് സമ്മേളനം. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ലോക നേതാക്കളും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസിക്കൊപ്പം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിലും റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ചയായിരുന്നു. റഷ്യയുമായി സൌഹൃദമുള്ള രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ യുക്രൈന് അന്താരാഷ്ട്ര പിന്തുണ സമാഹരിക്കാനാണ് 2 ദിവസത്തെ സമ്മേളനം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതേസമയം റഷ്യയെ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. തങ്ങളുടെ പങ്കാളിത്തമില്ലാതെയുള്ള സമാധാന ഉച്ചകോടി വ്യർത്ഥമാണെന്ന് റഷ്യ പ്രതികരിച്ചു. ഇന്ത്യയാണ് ഉച്ചകോടിയുടെ ഭാഗമാകുന്ന ഏക ദക്ഷിണേഷ്യൻ രാജ്യം. വിദേശകാര്യ സെക്രട്ടറി പവൻ കപൂർ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തിരുവനന്തപുരത്ത് നടന്ന 4ാം ലോക കേരള സഭയ്ക്ക് സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനുശേഷം സ്പീക്കർ A.N. ഷംസീറിന്റെ സമാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം സമാപിച്ചത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുൾപ്പെടെ വ്യത്യസ്തമായ 10 പ്രമേയങ്ങൾ ലോക കേരള സഭ പാസാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിൽ ഇന്ന് മാവോയിസ്റ്റുകളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് വീരമൃത്യു. 8 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബസ്തർ ഡിവിഷനിലെ അബൂജ്മാഡ് മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെയാണ് രാവിലെ ഏറ്റുമുട്ടലുണ്ടായത്. പാർലമെന്റ് സമ്മേളനം സുഗമമാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും MPമാരുമായി യോജിച്ച് പ്രവർത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഈ മാസം 24-നാണ് 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. 18-ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള വി ശാന്താറാം പുരസ്കാരം വന്യജീവി ചലച്ചിത്രകാരൻ സുബ്ബയ്യ നല്ലമുത്തുവിന് സമ്മാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹി, ചെന്നൈ, പൂനെ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ സമാന്തര പ്രദർശനങ്ങളും സംഘടിപ്പിക്കും. സാഹിത്യ അക്കാദമി 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങളും യുവ പുരസ്കാരങ്ങളും ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചു. ബാലസാഹിത്യ പുരസ്കാരത്തിന് 24 പേരും യുവ പുരസ്കാരത്തിന് 23 പേരും അർഹരായി. 50,000 രൂപയും ഫലകവുമാണ് പുരസ്കാര ജേതാക്കൾക്ക് നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ജമ്മു കശ്മീരിലെ സുരക്ഷാ സാഹചര്യവും അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പും അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ ഉന്നതതല യോഗം ചേരും. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ജമ്മുകശ്മീർ ഭരണസമിതി, സൈനിക പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചതായി സംസ്ഥാന തുറമുഖ മന്ത്രി വി എൻ വാസവൻ. സെക്ഷൻ 7A പ്രകാരമാണ് വിഴിഞ്ഞത്തിന് അംഗീകാരം ലഭിച്ചത്. ഇത് സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങി. ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാവുന്ന നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറി. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാകും. പുതിയ ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നാളെ കൊൽക്കത്തയിൽ സമ്മേളനം സംഘടിപ്പിക്കും. ക്രിമിനൽ നിയമ സംവിധാനത്തിൽ ഇന്ത്യയുടെ പുരോഗതിയുടെ പാത എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കും. സംവാദങ്ങൾ, ചോദ്യോത്തര പരിപാടികൾ തുടങ്ങിയവയിലൂടെ നിയമങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് ശ്രമമെന്ന് നിയമ നീതി മന്ത്രാലയം അറിയിച്ചു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ കാനഡ മത്സരം അല്പസമയത്തിനകം. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് നമീബിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക നേപ്പാളിനെയും ന്യൂസിലാന്റ് ഉഗാണ്ടയെയും പരാജയപ്പെടുത്തി. യൂറോകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഹംഗറി സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. രാത്രി 9:30 സ്പെയിൻ ക്രൊയേഷ്യയെയും രാത്രി 12:30 ഇറ്റലി അൽബേനിയയും നേരിടും. ഇന്നലെ രാത്രി മ്യൂണിക്കിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനി 5-1 സ്കോട്ട്ലന്റിനെ പരാജയപ്പെടുത്തിയിരുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഇക്കൊല്ലത്തെ സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യഘട്ടം നാളെ രാവിലെ 9:30 മുതൽ 11:30 വരെയും 2:30 മുതൽ 4:30 വരെയുമുള്ള രണ്ട് സെഷനുകളായാണ് പരീക്ഷ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 61 കേന്ദ്രങ്ങളിലായി 24,000 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിലുണ്ടായ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ 13 പേർ ഋഷികേശ് എയിംസിലും പരിക്കേറ്റ 7 പേർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്. 26 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ, ഉത്തരാഖണ്ഡ് ഗവർണർ ഗുർമീത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. 4 ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് വടക്കൻ സിക്കിമിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ 1,200 വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സംഗ്ലാങ്ങിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച തൂക്കുപാലം തകർന്നിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ അടിയന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംജിയിലെ മജ്വായിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് സന്ദർശിച്ചു. ഈ മാസം 10 മണ്ണിടിച്ചിലിൽ 3 പേർ കൊല്ലപ്പെടുകയും വ്യാപകമായ നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു. വീടുകൾ നഷ്ടമായ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും 1.5 ഏക്കർ കൃഷിസ്ഥലവും നൽകുമെന്നും ശ്രീ തമാങ് വ്യക്തമാക്കി. വടക്കൻ സിക്കിമിലെ പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള 7 വിനോദസഞ്ചാരികളെ സോങ്ങുവിൽ നിന്ന് കാൽനടയായാണ് രക്ഷപ്പെടുത്തിയത്. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ വ്യാജ വെബ്സൈറ്റ് വഴി കേന്ദ്ര സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തൽ. രജിസ്ട്രേഷൻ ഫീസായി 435 രൂപയും വെബ്സൈറ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. വെബ്സൈറ്റിന് സർക്കാരുമായി ബന്ധമില്ലെന്നും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. സോഷ്യൽ ജസ്റ്റിസ് .gov.in ആണ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്. ഡൽഹിയിൽ ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജലമന്ത്രി ആതിഷി ജലബോർഡ് അധികൃതരുമായി അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അധിക ടാങ്കറുകൾ ആവശ്യമുള്ളതും ടാങ്കറുകൾ പോകാത്തതുമായ സ്ഥലങ്ങളിൽ ബദൽ മാർഗ്ഗങ്ങൾ തേടണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ മടങ്ങിയെത്തി. ലോകവേദിയിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനായെന്ന് പ്രധാനമന്ത്രി. കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം 9 കോടിയിലധികം കർഷകർക്ക് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച 20,000 കോടിയോളം രൂപ കൈമാറും. റഷ്യ യുക്രൈൻ സംഘർഷ സാഹചര്യത്തിൽ സമാധാന പ്രക്രിയയ്ക്ക് അടിത്തറ പാകാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ തുടക്കം. തിരുവനന്തപുരത്ത് നടന്ന 4 ലോക കേരള സഭ സമാപിച്ചു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 1 സുരക്ഷാ ഉദ്യോഗസ്ഥന് വീരമൃത്യു. 8 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ കാനഡ മത്സരം അല്പസമയത്തിനകം. യൂറോകപ്പ് ഫുട്ബോളിൽ ഹംഗറി സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു.